പ്രീഡിഗ്രി 2ാം വർഷം. കാലവർഷം ഇതാ എത്തിക്കഴിഞ്ഞു. പുറത്ത് പെരുമഴ, തറയിൽ കൂടി സാവധാനം തണുപ്പരിച്ചു കയറുന്നു. രാത്രിയായി. പപ്പ ഇതാ ചേതക്ക് സ്കൂട്ടറിൽ എത്തിക്കഴിഞ്ഞു. 2 കാറ്റടിച്ചപ്പോഴേ കരണ്ട് പോയി. ജനലൊക്കെ അടച്ചതാ പാമ്പ് കയറും. വല്യമച്ചി അകത്തു നിന്നും ഒച്ചയിട്ടു. എടാ, കിഴക്ക് ഉരുള് പൊട്ടിട്ടുണ്ട്, വെള്ളം നല്ല വരവാ, നീ പോയിട്ട് വള്ളം നല്ലപോലെ കെട്ടിയിട്. അതും പറഞ്ഞ് പപ്പ അകത്തേക്ക് പോയി. വീടിന് പുറകിലെ തോട്ടിലെ വെള്ളത്തിന്റെ നിറം കണ്ടപ്പോഴേ പിടികിട്ടി നാളെ നേരം പുലരുമ്പോൾ കളി മാറും. അതാ ജോർജ് ഏട്ടനും അപ്പച്ചൻ ചേട്ടനും എത്തിക്കഴിഞ്ഞു. രാത്രിയിൽ തോടിനു കുറുകെ വട്ടവല വെക്കണം. അരയിൽ തോർത്തുമെടുത്ത് കുടവും കയ്യിലെടുത്ത് നേരെ തോട്ടിലേക്ക്. കുറ്റാക്കുരിട്ടാണ്. എന്നും ഇറങ്ങുന്ന കടവിൽ വെളിച്ചത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇരുട്ടിൽ അവിടുന്നും ഇവിടുന്നും ഒക്കെ കൂവലുകൾ കേൾക്കുന്നുണ്ട്. വേറെ ആരൊക്കെയോ വലയുമായി ഇറങ്ങിയിട്ടുണ്ട്. അരയറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഒഴുക്കിനെതിരെയായിട്ടാണ് വല വെക്കുന്നത്. കയ്യിലെ 2 വിരലുകൾ വലയിലേക്ക് ഇറക്കിയിടും. മീൻ വന്ന് തട്ടിയാൽ അറിയാനാണ്. നല്ല തട്ട് കിട്ടുമ്പോൾ തന്നെ മറ്റേ തലക്കൽ കോർത്തിരിക്കുന്ന കയറിൽ പിടിച്ച് വല പോക്കും. ചിലപ്പോൾ 1-ോ 2-ോ എണ്ണം, അല്ലെങ്കിൽ പരൽക്കൂട്ടമോ കൂരിക്കൂട്ടമോ കയറും. ഈ മീനുകളൊക്കെ കലക്ക വെള്ളത്തിൽ കണ്ണും കടയും കാണാതെ വന്ന് വലയിലേക്ക് കയറുന്നതാണ്. ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക്. മമ്മി ഇതെല്ലാം വറുത്ത് കൊണ്ടുവരുന്ന സമയം വരെയും വിളക്കും വെട്ടത്തിൽ ചീട്ടുകളി. ഇപ്രാവശ്യം അപ്പച്ചൻ ചേട്ടന് വലിയ ടെൻഷനാണ്. കാരണം സ്വന്തം സ്ഥലത്തും പിന്നെ പാട്ടത്തിനടുത്തും നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വെള്ളം വരവ് കണ്ടിട്ട് പാടത്തെ മട പൊട്ടും എന്ന് തോന്നുന്നു. നെല്ലെല്ലാം വെള്ളത്തിൽ കിടന്ന് ചീയും. ആ ടെൻഷൻ ഒഴിവാക്കാനാണ് ചീട്ടുകളി. കൂട്ടത്തിൽ ജോർജേട്ടൻ കൊണ്ടുവന്ന കുറച്ച് കള്ളുമുണ്ട്. ചെറുപ്പത്തിൽ എനിക്കൊരു ശീലമുണ്ടായിരുന്നു. പെരുത്ത മഴയത്ത് കരണ്ട് പോവുകയും വെള്ളം പൊങ്ങുകയും ചെയ്യുമ്പോൾ മാത്രം വരുന്ന ഒരു പൂതി. ചെറിയ കസേരകളെല്ലാം വൃത്താകൃതിയിൽ കൂട്ടിയിടും. എന്നിട്ട് പുതപ്പ് തുണികൾ കൊണ്ട് മുകളും വശങ്ങളും മൂടും. രാത്രി ഉറക്കം പിന്നെ അതിനകത്താണ്. പിന്നെ മുതിർന്നു കഴിഞ്ഞപ്പോൾ കാട് കയറുമ്പോഴായിരുന്നു ഈ രോഗം കൂടുതലായിട്ട് കണ്ടിരുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് ഉരുൾപൊട്ടലിന്റെ പരിണത ഫലങ്ങൾ ശരിക്കും കണ്ടത്. വീടിന്റെ താഴത്തെ 1-ാം പടി വരെയും വെള്ളമുണ്ട്. മുറ്റത്ത് തോട്ടിലെ പോലെ തന്നെ നല്ല ഒഴുക്ക്. പപ്പയുടെ ഓർക്കിഡ് ചട്ടികളൊക്കെ മറിഞ്ഞ് ചിലതൊക്കെ ഒഴുക്കെടുത്തുകൊണ്ട് പോയിട്ടുമുണ്ട്. ആഞ്ഞലിയിലും പൂവരശിലും മഹോഗണിയിലുമൊക്കെ ചകിരിയിലും തുണ്ടിലുമൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓർക്കിഡുകളൊക്കെ ഒടിഞ്ഞ് വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഈ കനത്ത മഴയിൽ ഇനി ഇതൊക്കെ മുങ്ങി തപ്പിയെടുക്കണം. വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന കമ്പിലും തടിയിലുമൊക്കെ ഇഴജന്തുക്കൾ പ്രാണരക്ഷാർത്ഥം പറ്റിപ്പിടിച്ചിട്ടുണ്ടാവാം. സൂക്ഷിക്കണം. ഈ ഒഴുക്കത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ നീർക്കോലികൾ തല വെളിയിൽ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുറ്റത്തെ പനീർ ചാമ്പയിൽ സ്ഥിരമായിട്ട് കാണുന്ന 2 നത്തുകളും നനഞ്ഞു കുതിർന്ന് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പുതളങ്ങ മരത്തിലെ പൊത്തിൽ കൂടുകൂട്ടിയിരുന്ന പച്ചോല കുടുക്ക പിള്ളേരുമായി തണുത്ത് വിറച്ചിരിക്കുന്നു. കൊക്കോ മരത്തിൽ ചാരമുണ്ടികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പള്ളിയുടെ അപ്പുറത്ത് കൂരി ഇളകിയിട്ടുണ്ട്. ആരോ വിളിച്ചു പറയുന്ന ശബ്ദം. ഇനി പകല് മുഴുവൻ കൂരിപിടുത്തം. പപ്പയുടെ ചേതക്ക് സ്കൂട്ടർ വള്ളത്തിൽ കയറ്റി അപ്പച്ചൻ ചേട്ടന്റെ വീട് വരെയും എത്തിച്ചു. ഞങ്ങൾക്ക് അപ്പർ കുടനാടിന്റെ അതിർത്തിയാണ് അപ്പച്ചൻ ചേട്ടന്റെ വീട്. വെള്ളം പൊങ്ങിയാൽ അവിടം വരെയും ബസ് വരും. ഇതിനിടെ കൂട്ടുകാരൻ അനിയുടെ വീടിനകത്ത് വരെയും വെള്ളം കയറിയിരുന്നു. വെള്ളം പൊങ്ങിയാൽ പിന്നെ ആർപ്പക്കര ഗുരുത്വാകർഷണം കുറച്ച് കൂടുതലുള്ള പ്രദേശമാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ കൂടി കാല് ഏന്തി കുത്തിയുള്ള നടത്തം. കുറച്ചു നേരം അങ്ങനെ നടന്നാൽ കാല് കഴക്കും. വള്ളവും കൊണ്ട് ആരോ പോയതിനാൽ നീന്തിയും പതച്ചും അനിയുടെ വീട്ടിലെത്തി. അനിയും പെങ്ങൾ അനിതയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ. അവളെ നനയാതെ ബസ് സ്റ്റോപ്പ് വരെയും എത്തിക്കണം. പിന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിനടുത്തുള്ള അമ്മ വീട്ടിലേക്ക് പോയിക്കോളും. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഒടിഞ്ഞ വാഴപ്പിണ്ടികളെല്ലാം വെട്ടി അതിനകത്തൂടെ ഇരുവശവും കമ്പ് കുത്തി കയറ്റി 1-ാം തരം ഒരു ചെങ്ങാടമുണ്ടാക്കി അവളെ അതിലിരുത്തി ബസ് സ്റ്റോപ്പ് വരെയും വലിച്ചു. വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ രാത്രിയും പകലുമൊക്കെ ഇതുപോലെ രസമുള്ള പല പണികളും ഉണ്ടാവും. അങ്ങനെ അന്നത്തെ ദിവസവും രാത്രിയായി തുടങ്ങി. പപ്പ വരുമ്പോൾ 8:30 മണിയാവും. പപ്പയെ കൂട്ടിക്കൊണ്ടുവരുവാൻ വള്ളവും കൊണ്ട് അപ്പച്ചൻ ചേട്ടന്റെ വീട് വരെയും തുഴയണം. വണ്ടി അവിടെ വെച്ചിട്ട് പപ്പ സാധനങ്ങളുമായി വരുന്നത് വരെയും വള്ളത്തിൽ തന്നെ രാത്രിയിൽ കുത്തിയിരിക്കണം. അങ്ങനെ നാട് മുഴുവൻ വെള്ളം പൊങ്ങിക്കിടക്കുന്ന അന്നത്തെ രാത്രി പപ്പയെ കൂട്ടുവാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ ഇറങ്ങുവാൻ നേരം വല്യമ്മച്ചി ഒരു ഉപദേശം. എടാ, ശനിയാഴ്ചയാ, അവന്റെ കയ്യിൽ ഇറച്ചി കാണും. തിരിച്ചു വരുമ്പോൾ തോട്ടിൽ കൂടെ തുഴയണ്ട, കൊക്കോ തോട്ടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ, അതുവഴി വന്നാൽ. അതെന്താ അമ്മച്ചി അങ്ങനെ? ഓ, ഒന്നുമില്ലടാ, ആ വളവിൽ ഒരുത്തനുണ്ട്, അവൻ ഇറച്ചി വലിയ ഇഷ്ടമാ. വള്ളം മറിച്ച് ഇറച്ചി കൊണ്ടുപോകും. അപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. അവിടെ ഒരു പുരാതന സാധനം കുടിയിരിപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ അമ്മച്ചിമാരുടെ ഒരു കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ട് വള്ളമെടുത്ത് തുഴയാൻ തുടങ്ങി. അമ്മച്ചി പറഞ്ഞ വളവെത്തി കഴിഞ്ഞപ്പോഴേക്കും കയ്യിലെ ടോർച്ച് കയ്യിലെടുത്തു. എന്നിട്ട് 4 ഡയമെൻഷനിൽ ഒന്ന് പരതി നോക്കി. നല്ല ഇരുട്ടാണ്, പെരുത്ത മഴ, ഒന്ന് കിടുങ്ങി. ഇനി ഇതെങ്ങാനും ശരിക്കും ഉള്ളതാണോ? അന്ന് പപ്പ വരാൻ കുറേ സമയമെടുത്തു. 2 കൈകളിലും നിറയെ സാധനങ്ങളുണ്ട്. എല്ലാം വള്ളത്തിൽ കയറ്റിയിട്ട് പപ്പ അങ്ങേ തലക്കിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഇറച്ചിയുണ്ടോ? ഉണ്ടടാ, നാളെ ഞായറാഴ്ചയല്ലേ. ആ, എന്നാൽ ആ വളവിൽ കൂടി പോകണ്ട എന്ന് അമ്മച്ചി പറഞ്ഞു. ഓ, സാരമില്ലടാ, അവൻ വരുമ്പോൾ നാളെ കറി വെച്ച് കൊടുക്കാമെന്ന് പറയാം, പപ്പ തമാശിച്ചു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് പോരുന്ന വഴി ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ ഈ പൂവുന്ന പാമ്പൊക്കെ ഉള്ളതാണോ? അമ്മച്ചി എപ്പോഴും പറയുന്നുണ്ടല്ലോ. എടാ, പാമ്പ് പൂവത്തിൽ പക്ഷെ കൂവുന്ന മറ്റേതെങ്കിലും ജീവി പണ്ട് ഉണ്ടായിരുന്നിരിക്കാം. വേമ്പനാട്ട് കാലിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ തോട്ടില് ധാരാളം നീർനായ്ക്കളും. ഇത് രണ്ടും ഇപ്പോൾ കാണാനില്ലല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവാം. പറഞ്ഞു പറഞ്ഞു വളവെത്തി. ആഴമില്ല എന്ന് കരുതി തുഴ ഞാൻ ആഞ്ഞു കുത്തി. പക്ഷെ തുഴ നിലം കൊണ്ടില്ല. പകരം ഞാൻ മുങ്ങി കുത്തി വെള്ളത്തിൽ. കൂട്ടത്തിൽ പപ്പയും വള്ളവും പറഞ്ഞു. മുങ്ങിപ്പൊങ്ങിയ ഞങ്ങൾ വള്ളം നിവർത്ത് സാവധാനം തേകിയെടുത്തു. വെള്ളത്തിൽ പോയ കൂടുകൾ ഓരോന്നായിട്ട് മുങ്ങി മുങ്ങിയെടുത്തു. പക്ഷെ ഒരെണ്ണം മാത്രം കിട്ടിയില്ല. ആ ഇറച്ചിയുള്ള കൂട്. സത്യത്തിൽ പേടിയും കൗതുകവും ഒന്നുമല്ല അപ്പോൾ തോന്നിയത്. വീട്ടിലെത്തിയാൽ ഇതും പറഞ്ഞ അമ്മച്ചി തല തിന്നു. എങ്ങനെയും അത് കണ്ടുപിടിച്ചേ മതിയാവും. പക്ഷെ നിരാശയായിരുന്നു ഫലം. നനഞ്ഞു നാറി വീട്ടിലെത്തിയപ്പോഴേ അമ്മച്ചി കാര്യം ഗ്രഹിച്ചു. ആകെ ബഹളമായി. ഞായറാഴ്ചയായിട്ട് ഇറച്ചിയില്ലാതെ ചോറ് കഴിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അന്നത്തെ പകലത്തെ പണികളെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഓടി വള്ളമെടുക്കാനായിട്ട് ചെന്നപ്പോഴുണ്ട് പപ്പ വള്ളത്തിലിരിക്കുന്നു. രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്നു തന്നെ. ഇന്നലത്തെ ക്രൈം സീൻ പകൽ വെളിച്ചത്തിൽ ഒന്നുകൂടി പരിശോധിക്കണം. അമ്മച്ചിയുടെ മുന്നിൽ തോറ്റുകെടുക്കാനായിട്ട് മകനും കൊച്ചുമകനും തയ്യാറല്ല. നേരെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പിടികിട്ടി. വള്ളം തോട്ടിലല്ല, കരയിൽ തന്നെയാണ് മറിഞ്ഞത്. ഒരു കുഴിയിലാണ് ഞാൻ തുഴ കുത്തിയത്. വെള്ളം ആ സമയം കൊണ്ട് കുറേ തെളിഞ്ഞിരുന്നു. അല്പസമയം ഞങ്ങൾ അവിടെ എല്ലാം തപ്പി നോക്കി. ഒഴുക്ക് കുറവാണ്, സാധനം അടുത്തെവിടെയോ കാണണം. പക്ഷെ കയ്യിൽ കിട്ടിയതോ കൂട് മാത്രം. അവസാനം ആ പുരാതന ഇറച്ചി തീനി സത്വത്തിൻ്റെ അസ്തിത്വം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിടവാങ്ങി. പക്ഷെ പപ്പ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. നല്ല ഒഴുക്കല്ലേ, പിന്നെ എങ്ങനെ കിട്ടും? വീട്ടിൽ അമ്മച്ചിയുടെ ചോദ്യത്തിന് ഒരു 50 തവണ ഞങ്ങൾ ഇതേ ഉത്തരം പറഞ്ഞു. നല്ല ഒഴുക്കല്ലേ, പിന്നെ എങ്ങനെ കിട്ടും? വല്യമ്മച്ചിയുടെയും ആ പുരാതന പ്രേതത്തിൻ്റെയും മുന്നിൽ തോറ്റുകൊടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തയ്യാറല്ലേ. അങ്ങനെ മഴ കുറഞ്ഞു, വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഇപ്പോൾ ആ കൊക്കോ തോട്ടത്തിൽ മുട്ടിന് താഴെ പകുതി വെള്ളമേ ഉള്ളൂ. ഇനിയാണ് മീൻപിടുത്തത്തിൻ്റെ അടുത്ത ഘട്ടം. രാത്രി 10 കഴിഞ്ഞാൽ വെട്ടുകത്തിയും ടോർച്ചുമായിട്ട് വെളിയിലിറങ്ങും. പതുക്കെ ശബ്ദമുണ്ടാക്കാതെ വെള്ളത്തിൽ കൂടി നടക്കും. വലിയ വരാലൊക്കെ അനങ്ങാതെ നിൽക്കുണ്ടാവും. കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. വെട്ടുകത്തി എടുത്ത് നിലം ചേർത്ത് ഒറ്റ വെട്ട്. തല വേറെ, ഉടല് വേറെ. 2-3 എണ്ണം കിട്ടിയാൽ പണി നിർത്തും. വീണ്ടും രാത്രി പഴയതുപോലെ തന്നെ കറിവെക്കൽ, ചീട്ടുകളി. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കരയിൽ നിന്നെല്ലാം വെള്ളമിറങ്ങി. അപ്പോഴുണ്ട് പഴയ വളവിൽ നമ്മുടെ പഴയ ഇറച്ചി പൊതി കിടക്കുന്നു. മീൻ സകലതും കൊത്തിപ്പറിച്ചിട്ടുണ്ട്. മിച്ചം കിട്ടിയതുമായിട്ട് ഞാൻ അമ്മച്ചിയുടെ അടുത്തേക്ക് നേരെ ഓടി. പക്ഷെ വല്യമ്മച്ചി ഉണ്ടോ വിടുന്നു. സാധനം മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ MBA ഫ്രോസൺ പശു ഇറച്ചിയാണ്. അതവന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അതാണ് അത്രേ കളഞ്ഞത്. കക്ഷി ഫ്രഷ് പോത്തിറച്ചിയെ കഴിക്കൂ. അമ്മച്ചി വിട്ടുതരുന്ന പ്രശ്നമേ ഇല്ല. ആർപ്പുക്കരയിലെ വീടിന് ചുറ്റുമുള്ള ചെറുതോടുകൾ വേനൽക്കാലത്ത് പൂർണ്ണമായും വറ്റും. പിന്നെ അതിൽ കരിയിലകൾ നിറയും. പറമ്പ് മുഴുവനും വീണുകിടക്കുന്ന ഇലകൾ സഹജീവികളുടെ സാന്നിധ്യം നമ്മെ അറിയിക്കും. നിലത്ത് ചാടിച്ചാടി നടക്കുന്ന ചെമ്പോത്തും കൂട്ടമായി ചലവിലാ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിലത്തും ചെടികളിലുമായി തലങ്ങും വിലങ്ങും പരക്കം പായുന്ന കരിയിലെ പിടച്ചുകളും കൂടി നട്ടുച്ചയ്ക്കും പറമ്പ് മുഴുവൻ ശബ്ദമുഗുരിതമാക്കും. ആത്മഹത്യാ മരമായ ഉദളത്തിന്റെ പൊത്തുകളിൽ അടയിരിക്കുന്ന പച്ചോല കുടുക്കിയുടെ മുട്ടകൾ കണ്ടെത്തി നിർവൃതി അടഞ്ഞിരുന്ന കുട്ടിക്കാലം. ദിവസേന പാഷൻ ഫ്രൂട്ട് ചെടികളുടെ വള്ളികൾക്കിടയിൽ കാക്കകളുടെ കണ്ണിൽപ്പെടാതെ രഹസ്യമായിട്ടിരിക്കുന്ന 2 നത്തുകളോട് കുശലം പറഞ്ഞിരുന്ന നാളുകൾ. ഇതിന്റെ തണലിൽ ഒരു കസേരയും ഇട്ട് മമ്മി ഉണ്ടാക്കിയ കട്ടൻകാപ്പിയും മോന്തി ഒറ്റക്കാടിന്റെ നൈൽ ഡെയറിയും സിംഹഭൂമിയും 10 തവണയും വായിച്ചിരുന്ന സമയം. സുഡാനിലെ തെരുവുകളിൽ ഹിപ്പോപൊട്ടാമസ് രാത്രി സഞ്ചാരത്തിന് ഇറങ്ങുന്ന ഭാഗം വായിക്കുമ്പോഴതാ കൺമുമ്പിൽ കേരളത്തിലെ മിനി ഡൈനസോർ പതുക്കെ മുറ്റം വഴി നിരങ്ങി വരുന്നു. കുറഞ്ഞത് 4-5 ഉടുമ്പുകളെങ്കിലും ഞങ്ങളുടെ പറമ്പിൽ തന്നെയുണ്ട്. വേനലിൽ വീണ കരിയിലകൾക്കിടയിലൂടെ ഈ മഹാൻ ഓടിപ്പോകുന്ന ശബ്ദം കേട്ടാൽ 1-2 കള്ളന്മാർ പിറകു വശത്തൂടി വേഗത്തിൽ നടക്കുന്നതായി തോന്നും. കോഴിക്കൂട്ടിൽ കയറിയുള്ള ഉടുമ്പിന്റെ ആക്രമണം പപ്പയെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നാൾ കോഴിക്കൂട്ടിൽ കയറിയ ഒരു മൂത്ത ഉടുമ്പിനെ മമ്മി സൂത്രത്തിൽ കുരുക്കിൽ വീഴ്ത്തി. തെങ്ങിന്റെ ഓലയുടെ മടലിന്റെ അരികിൽ നിന്ന് ചീകി ഉണ്ടാക്കിയ കുരുക്കിൽ കക്ഷി അറിയാതെ തല വെച്ചു കൊടുത്തു. കുരുക്കു മുറുകിയതും മമ്മി ഒച്ച വെച്ച് ആളെ കൂട്ടി. പതിവ് പോലെ പറമ്പിൽ പണിതുകൊണ്ടിരുന്ന ജോർജേട്ടനാണ് ആദ്യം എത്തിയത്. ജോർജേട്ടൻ ഉടൻ തന്നെ പപ്പയും വിളിച്ചുകൊണ്ട് വന്നു. കൂടുതൽ ആലോചിക്കാൻ മെനക്കെടാതെ പപ്പ വീട്ടിലുള്ള എയർഗൺ എടുത്തുകൊണ്ട് വന്ന് ലെവന്റെ വായിക്കകത്ത് തിരികെ കയറ്റി ഒരു താങ്ങ്. കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് കാരണവന്മാർ ചരിത്രം വിളമ്പി. കല്ലിലിട്ട് ഇടിച്ചു വേണം ഇതിന്റെ ഇറച്ചി പാകപ്പെടുത്തിയെടുക്കുവാൻ. ഇടിക്കും തോറും ഇറച്ചി കൂടുതൽ വലുപ്പം വെക്കുമത്രേ. ഉടുമ്പിന്റെ വാലുകൊണ്ടുള്ള അടിയാണ് ഏറ്റവും മാരകം. കള്ളന്മാർ ഇതിനെ മെരുക്കിയെടുത്ത് അരയിൽ കയറിട്ട് കെട്ടി കൂറ്റൻ മതിലുകളിൽ കൂടി കയറ്റിവിടും. ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉടുമ്പിന്റെ അരയിൽ കെട്ടിയ കയറിലൂടെ അവർ മുകളിലെത്തും. അത്രയ്ക്ക് ഭീകരമാണ് ഉടുമ്പിന്റെ ഭിത്തിയിലെ പിടുത്തം. ഇവന്റെ കൂട്ടത്തിൽ വേറൊരു ജാതിയുണ്ട്, പൊന്നുടുമ്പ്. അതിന്റെ നാക്ക് ജീവനോടെ പിഴുതെടുത്ത് അപ്പടി വിഴുങ്ങിയാൽ ഒരു വിധത്തിലുള്ള വിഷപ്രയോഗങ്ങളൊന്നും ഏശില്ല. കാരണവന്മാരുടെ വാചകമടി അങ്ങനെ നീണ്ടുപോയി. ഞങ്ങളുടെ പറമ്പിൽ ഉടുമ്പ് നടത്തിയ 2-ാമത്തെ സൂയിസൈഡ് അറ്റാക്ക് മറ്റൊരു വേനലില്ലായിരുന്നു. ജോർജേട്ടന്റെ കാലിനടിയിലൂടെ തിക്കിത്തെറിഞ്ഞ് ഓടിപ്പോയ ഉടുമ്പ് വറ്റിയ തോടിന്റെ വശത്തിലെ ചെറുമാളത്തിലേക്ക് കയറിപ്പോകുന്നത് അങ്ങേര് കണ്ടു. ഉടൻ തന്നെ ആ ചെറു ഗുഹാമുഖത്ത് മുളകുപൊടി ചേർത്തുള്ള ഉഗ്രൻ തീക്കുണ്ടം കൊളുത്തുകയും ചെയ്തു. പിന്നീട് മുറം കൊണ്ട് വീശി പുക മുഴുവനും ആ മാളത്തിലേക്ക് അടിച്ചു കയറ്റി. അപ്പോഴല്ലേ അത്ഭുതം, പറമ്പിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പുക ഉയരുകയാണ്. ഉടുമ്പ് കയറിയ മാളത്തിന്റെ വിവിധ വാതിലുകൾ ഉടൻ തന്നെ ചാടി ഓടിച്ചെന്ന് അതെല്ലാം മണ്ണുകൊണ്ട് അടക്കുകയോ ഇടിച്ചു തകർക്കുകയോ ചെയ്തു. ഇനി ഒരേ ഒരു ദ്വാരം. അവിടെയാണ് ജോർജേട്ടൻ മുളവ് കുണ്ടം തെളിയിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത സീനില് നിലവിളിച്ചുകൊണ്ട് ജോർജേട്ടൻ മറിഞ്ഞു വീഴുന്ന ഭാഗമായിരുന്നു. പുക കൊണ്ട് കരിഞ്ഞ് മുളക് പൊടി കാരണം സഹികെട്ട ഉടുമ്പ് കണ്ണും പൂട്ടി മാളത്തിൽ നിന്നും ജോർജേട്ടന്റെ ദേഹത്തോട് ചാടി വീണു. അവിടെ നിന്നും ശരവേഗത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ആഞ്ഞലിയുടെ വേരിനടിയിലൂടെ പൊത്തിലേക്ക് പാഞ്ഞു കയറി. കാലി പൂണ്ട ജോർജേട്ടൻ വിടുമോ? ആഞ്ഞലിയുടെ ചൂട് പോയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ഐഡിയ, പറമ്പില് വെള്ളമടിക്കാൻ വെച്ചിരുന്ന മോട്ടോർ ഓണാക്കിയിട്ട് ആ പൈപ്പ് നേരെ മാളത്തിലേക്ക് ഇറക്കി. 15 മിനിറ്റ് എടുത്തു അവിടെ നിന്ന് ഉടുമ്പ് വീണ്ടും പുറത്ത് ചാടാൻ. ഇപ്രാവശ്യം അത് തീരെ അവശനായിരുന്നു. കൂടുതൽ പ്രതിരോധത്തിന് നിൽക്കാതെ അത് മനുഷ്യന്റെ കുടിലെ ബുദ്ധിക്ക് മുന്നിൽ കീഴടങ്ങി. ഇന്നും പറമ്പിൽ ഉടുമ്പുകളുടെ സജീവ സാന്നിധ്യമുണ്ട്. ഒരെണ്ണം സ്ഥിരമായി അടുക്കളവാതുക്കൾ എത്തി മമ്മിയുടെ കയ്യിൽ നിന്നും ചോറ് കഴിക്കും. വേട്ടക്കാരനിൽ നിന്നും പ്രകൃതി സ്നേഹിയായി മാറിയ പപ്പയുടെ ഭീഷണി ഇല്ലാത്തതിനാൽ അവ യഥേഷ്ടം വിഹരിക്കുന്നു. ബാക്കി എല്ലായിടത്തും ഉറുമ്പ് വംശനാശ ഭീഷണി നേരിട്ടേക്കാം, പക്ഷേ ഇവിടെയില്ല. പപ്പയും ഞാനുമൊക്കെ പ്രകൃതി സ്നേഹികളായ കഥ അടുത്ത ഭാഗത്തിൽ പറയാം.